ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. എനിക്ക് തോന്നുന്നു ആ പെണ്ണ് അവനെയും കൊണ്ടേ പോവെന്നാണ്. അജുവും കൂടി പറഞ്ഞോടുകൂടി ജാനിക്ക് സങ്കടം സഹിക്കാനായില്ല. നീ വരുന്നുണ്ടോ കരീന? അവൾ ദേഷ്യത്തോട് ഒച്ച വെച്ചു. അത് കേട്ട് കാശിയുടെ കൂട്ടുകാർ ഉള്ളിൽ ചിരിച്ചു. നീ ഞങ്ങളുടെ ചെക്കൻ്റെ പെണ്ണാണ് ജാനി, അവനെ കൊണ്ട് നിന്നെ ഞങ്ങൾ കെട്ടിക്കും. നീ എത്ര പ്രണയം ഒളിപ്പിച്ച് നടന്നാലും. അവൾ പോകുന്നു നോക്കി ജോ മെല്ലെ സുഹൃത്തുക്കളോട് പറഞ്ഞു. അവരും അത് ശരിവെച്ചു. ഹേയ്, ജാനിക ചൂടുത്തി പോവാണോ? ജോണി ധൃതിയിൽ പോകുന്നത് കണ്ട് അവൻ ചൂടാക്കാൻ ഉറക്കി ചോദിച്ചു.
ചൂടുത്തി ജാനിക നിന്റെ പോട കാലമാട,
അവൾ പാഞ്ഞെന്ന് അവനോട് പറഞ്ഞു.
നിന്റെ തെറി സൂപ്പറാണ് ജാനിയെ.
ജോണി വീണ്ടും അവളെ ചൊടിപ്പിച്ചു.
ദേ ചെക്ക, ഞാൻ മഹാ തറയാ. നിങ്ങളുടെ കാശിയാന്ത്രേ എന്നെ കണ്ടാലേ പേടിയാ. വെറുതെ എന്നോട് വഴക്കിടാൻ വരണ്ട,
അവൾ ക്യാരംസ് ബോർഡിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു. കാശിയുടെ കൂട്ടുകാർ പൊട്ടിച്ചിരിച്ചു.
എന്താ ഇത്ര ചിരിക്കാൻ?
അവൾ മുഖം കൂർപ്പി ചോദിച്ചു. കരീന മെല്ലെ പുറകിൽ നിന്ന് ചിരിക്കുകയായിരുന്നു. കാശിനാഥൻ ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങി വരുന്ന കണ്ടാണ് അവർ ചിരിച്ചിരുന്നത്. പക്ഷെ തിരിഞ്ഞിൽക്കുന്നുകൊണ്ട് ജാനി അവനെ കണ്ടിരുന്നില്ല. ദേഷ്യം വന്ന് അവൾ തിരികെയും ചെയ്തിരുന്നില്ല.
നിർത്തണ നിന്റെയൊക്കെ ചിരി, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്.
അവരെല്ലാവരും ക്യാരംസ് ബോർഡിൽ അടിച്ച് അവരുടെ പാട്ടുപാടാൻ തുടങ്ങി.
ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്ക് വെറുപ്പാണ് നിങ്ങളെല്ലാവരെയും.
അത് കേട്ട് അവന്മാർ വീണ്ടും പാടാൻ തുടങ്ങി.
എനിക്ക് വെറുപ്പാണ് നിങ്ങളെയും ആ കാലനാഥനെയും.
ജാനി പെട്ടെന്ന് തിരിഞ്ഞതും മുണ്ട് മടക്കി ഊത്തി വരുന്ന കാശിനാഥനെയാണ് കണ്ടത്. അവൾ വേഗം മിഴികൾ താഴ്ത്തി.
എന്താ ജാനിയെ, ചൂടാവല് കഴിഞ്ഞോ?
ജോണി വീണ്ടും അവളെ കളിയാക്കി.
ദേ എന്നോട് വെറുതെ വഴക്കിൽ വരണ്ട, അതാ നിനക്കൊക്കെ നല്ലത്,
വിറച്ചുകൊണ്ട് അവൾ പറഞ്ഞൊപ്പിക്കാൻ തുടങ്ങി. പുറകിൽ നിൽക്കുന്ന അവന്റെ ദേഷ്യത്തോടെയുള്ള നോട്ടം ഓർമ്മ വരുന്നോറും ജാനിയുടെ കപട ദേഷ്യത്തോടെയുള്ള വാക്കുകൾ പിഴക്കാൻ തുടങ്ങി.
എന്നോട് കളിച്ച എല്ലാത്തിനും ഞാൻ പണി തരും,
അവരോട് അവൾ കൈ ചൂണ്ടി പറഞ്ഞു. കാശിനാഥൻ ജോയുടെ ചെയറിലേക്ക് വന്നിരുന്നുകൊണ്ട് ഷർട്ടിന്റെ കോളർ പിന്നിലേക്ക് വലിച്ചിട്ടു. പിന്നെ കാലിന്മേൽ കാൽ കയറ്റി വെച്ചു.
ഹോ, ഒരു കാലനാഥനും ടീമും, കുടിയന്മാര്, കച്ചറുകള്,
ജാനി വെറുപ്പിക്കാൻ തുടങ്ങി.
ആണോ, എന്നാ പോളി നിന്റെ നല്ലവനായ സിദ്ധാർത്ഥന്റെ അടുത്തേക്ക്,
കാശി പറഞ്ഞു കേട്ട് ജാനിക്ക് ഇതപ്പോടെ നിന്നു. നേരത്തെ കൂട്ടുകാരൊരു പെണ്ണിനെ പറ്റി പറഞ്ഞത് അവളുടെ മനസ്സിൽ നീറ്റലുണ്ടാക്കിയിരുന്നു.
പോടാ,
അവൾ തിരിഞ്ഞടന്നു.
കാശി, ആ പെൺകുട്ടിയുടെ വണ്ടി ശരിയായോ?
ജോണി കുറച്ച് ഉറക്കി ചോദിച്ചു. കാശിയുടെ ചെറിയ പുറകിൽ നിന്ന ജോ വേഗം കാശിയുടെ വായുമുഖം കുത്തി.
പിന്നെന്താ, കഴിഞ്ഞല്ലോ, നല്ല കുട്ടി.
നടന്നു പോകുന്ന ജാനി ചൂടാക്കാൻ കാശിയുടെ സ്വരം പോലെ ജോ പറഞ്ഞു. ജോ കാശിയുടെ മുഖത്തുനിന്ന് കൈയെടുത്തു. ഒന്നും മനസ്സിലാവാതെ കാശി ജോയെ നോക്കി. അത് കേട്ട് ജാനി തിരികെ പാഞ്ഞു വന്ന് ക്യാരംസ് കോയിനെല്ലാം വാരിയെടുത്ത് കാശി എറിഞ്ഞു. കൂട്ടുകാരെ അവളെ ചൂടാക്കാൻ പറഞ്ഞതാണ്, പക്ഷേ അവളിങ്ങനെ ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല.
എടി,
കാശിനാഥൻ എഴുന്നേറ്റിയെന്ന് അവളുടെ കൈപ്പിടിച്ച് വലിച്ചു. ജാനി അവന്റെ നെഞ്ചിൽ മെല്ലെ ഇടിച്ചു.
നിനക്ക് എന്താണ് ജാനിക?
അവനവളുടെ കൈകൾ തടുത്തു പറഞ്ഞു. അവളവനെ തള്ളി കാശി ചുമരിൽ പോയി ഇടിച്ചിരുന്നു.
ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമല്ല, നീ എന്റെയാ, എന്റെ മാത്രം,
ജാനിക മനസ്സിൽ പറഞ്ഞ് അവനെ കൈകൊണ്ട് തള്ളി.
ഒതുങ്ങിയിരിക്കടി മൂദേവി,
കാശി അവളുടെ കൈ തടഞ്ഞു. കൂട്ടുകാർ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവളവന്റെ ഷർട്ടിൽ പിടിച്ചു നിന്നു.
കാശിയേട്ടൻ എന്റെയാ, എന്റെ മാത്രം,
ഉള്ളിന്റെ ഉള്ളിൽ അവൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അവൾ അവന്റെ നെഞ്ചിലെ രോമം പിടിച്ചു വലിച്ചു.
എടി, എനിക്ക് വേദനിക്കുന്നു.
കരീനയും കൂട്ടുകാരും മെല്ലെ അവിടുന്ന് അവരെ ശല്യപ്പെടുത്താൻ പോയി.
ജാനി, എനിക്ക് വേദനിക്കുന്നു, വിടടി.
അവൻ മുരണ്ടു.
ഇല്ല, അവളാരാ, ഒരു തിലോത്തമ, എന്റെ ചെക്കനെ നോക്കാൻ,
ജാനി ഉള്ളിൽ പറഞ്ഞു. അവന്റെ ഇരുതോളിലും പിച്ചി.
നിനക്കെന്താ പ്രാന്ത് പിടിച്ചോടി?
അവളുടെ കവിളിൽ ഒരു അടി കൊടുത്തുകൊണ്ട് അവൻ ചോദിച്ചു. അവൻ സ്വന്തം നെഞ്ചിലൊഴിഞ്ഞു. നെഞ്ചിലൊഴിഞ്ഞ് അവൻ നിൽക്കുന്ന കണ്ടപ്പോൾ അവൾക്ക് പാവം തോന്നി. സോറി, അവൾ മനസ്സിൽ പറഞ്ഞു. അവന്റെ കയ്യിൽ ഒരു കുഞ്ഞു നുള്ളു കൊടുത്തുകൊണ്ട് അവൾ ഓടി.
ഇതേ ആ പെണ്ണിന്റെ വീട്ടിൽ കാറ് നേരെയാക്കാൻ പോയതിനാ,
അവൾ തിരിഞ്ഞോടുമ്പോൾ ഉള്ളിൽ പറഞ്ഞു.
നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കുരിപ്പ്.
നിനക്ക് ഞാനും കരുതി വെച്ചിട്ടുണ്ട് കാലനാഥ, എന്റെ ഏകാന്ത പ്രണയം. അവനെയൊന്ന് തിരിഞ്ഞുനോക്കി അവൾ മനസ്സിൽ ഉരുവിട്ടു. അവൾ ചിരിയോടെ ഓടി സ്കൂട്ടിയിലിരിക്കുന്ന കരീനയുടെ പുറകിൽ കയറി.
പോട കാലനാഥ.
അവരുടെ വണ്ടി മെല്ലെ നീങ്ങി. കാശി ദേഷ്യം സഹിക്കുവയ്യാൻ നിൽക്കുമ്പോഴാണ് കയ്യിലെന്തോ തടഞ്ഞത്. അവളുടെ കയ്യിലെ ബ്രേസ്ലെറ്റ് അവന്റെ ഷർട്ടിന്റെ ബട്ടണിൽ കുടുങ്ങിക്കിടന്നിരുന്നു. കാശി ബ്രേസ്ലെറ്റ് ഷർട്ടിൽ നിന്ന് വേർപ്പെടുത്തിയെടുത്തു.
എന്താ വെച്ചാ കയ്യില്?
കൂട്ടുകാർ അവന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു.
നീയൊക്കെ ഇവിടുന്ന് എങ്ങോട്ടാടാ പോയത്?
ഞങ്ങൾ ബാത്റൂമിലേക്ക് പോയതാ
കൂട്ടമായിട്ടോ? ആ ഒരു
വെറൈറ്റിക്ക് വേണ്ടി പോയതാ.
അയ്യേ പോടാ,
അവൻ ജോണിയുടെ ചെവി പിരിച്ചു പറഞ്ഞു. ഇതെവിടുന്നാ?
ഇതാ കുരുപ്പിൻ്റെതാണെന്ന തോന്നണേ.
അവനത് പറഞ്ഞ് നിലത്തേക്ക് എറിയാൻ നിന്നതും ഒന്നുകൂടെ അതിലേക്ക് നോക്കി.
വേണ്ട, അമ്മയെങ്ങാനും മേടിച്ചു കൊടുത്തായിരിക്കും.
അവനത് പോക്കറ്റിലേക്ക് ഇട്ടു. ആ ബ്രേസ്ലെറ്റ് അവന്റെ ടാറ്റുവിനോട് ചേർന്ന് കിടന്നു. അവർ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു തേജസ് ഗ്യാരേജിലേക്ക് വന്നത്. അവനെ കണ്ടതും കാശി കരിശം വന്നു.
ഹായ് തേജസ് മച്ചാ,
കാശി ഒഴികെ എല്ലാവരും അവനോട് പറഞ്ഞു. തേജസ് അവരോടൊപ്പം ഇരുന്നു.
ഒരെണ്ണം വീശുന്നോ?
ചാർലി സിഗരറ്റ് ചുണ്ടിൽ വെച്ച് മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് തേജിനോട് ചോദിച്ചു.
നോ താങ്ക്സ്.
അതെന്തൊരു പറച്ചിലാണ് മച്ച, ഞങ്ങളെല്ലാം മദ്യപിക്കുമ്പോൾ താ മാത്രം. നമ്മളെ വിട്ടേക്ക് ജോണി, ഈ ലഹരിയോടൊന്നും ഒരിക്കലും താല്പര്യമില്ല. എന്റെ ലഹരി എന്റെ ഫാമിലിയാണ്, അതിലും സുന്ദരമായിട്ടുള്ള ലഹരി വേറെ ഇല്ല. തേജസ് കാശിയുടെ പുച്ഛം നിറഞ്ഞ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. കാശി ടേബിളിലെ പ്ലേറ്റിലിരിക്കുന്ന കപ്പയും ബീഫും സ്പൂണും കൊണ്ട് കോരിയെടുത്ത് വായിലേക്ക് വെച്ച് കഴിച്ചു. വീണ്ടും വീണ്ടും ഗ്ലാസ്സിലേക്ക് മദ്യമൊഴിച്ച് അവൻ വായിലേക്ക് അമിഴ്ത്താൻ തുടങ്ങി. ഓരോ ഗ്ലാസ് മദ്യവും ഗ്ലാസ്സിലേക്ക് അമിഴ്ത്തുമ്പോഴും തേജസിനെ നോക്കി പുച്ഛിക്കാൻ അവൻ മറന്നില്ല.
കാശി മതി, നീ ഇപ്പൊ തന്നെ ഓവറായി.
ജോ കുപ്പിയെടുത്ത് വായോട് ചേർത്ത് അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു.
പോടാ.
അവൻ ജോയുടെ കൈ തട്ടി മാറ്റി തേജസിനെ നോക്കി ദേഷ്യത്തോടെ കുപ്പിയിലെ മദ്യം വായിലേക്ക് അമിഴ്ത്തി. തേജസ് കാശിയുടെ കുപ്പി ശക്തിയായി തട്ടിമാറ്റി. കാശി നിലത്തേക്ക് വീണ കുപ്പിയെയും അവനെയും അരിശത്തോടെ മാറി മാറി നോക്കി.
നീ കുറച്ച് ദിവസമായിട്ട് എനിക്കിട്ട് ഉണ്ടാക്കുന്നു.
കാശിനാഥൻ അവന്റെ മുഖത്തേക്ക് അടിച്ചു.
ഇറങ്ങി പോടാ ഇവിടുന്ന്,
അവൻ അലറി. നിങ്ങൾക്ക് കുടിച്ചു നശിക്കാൻ എങ്ങനെ തോന്നുന്നു? ഇനി കുടിക്കാൻ ഞാൻ സമ്മതിക്കില്ല.
നിന്റെ സമ്മതം ആർക്ക് വേണടാ ചേട്ടേ, പോടാ.
കാശി അവനെ തള്ളി. വീടാൻ പോയ തേജസിനെ ജോ പിടിച്ചു. കാശി പോക്കറ്റിൽ സിഗരറ്റ് തപ്പി. കിട്ടാതായപ്പോൾ ജോണിയുടെ പോക്കറ്റിൽ നിന്ന് ലൈറ്ററും സിഗരറ്റും എടുത്ത് കത്തിച്ച് പുകവലിച്ചു. തേജസ് അവ പിടിച്ചു വാങ്ങി വലിച്ചെറിഞ്ഞു.
നിങ്ങൾ നശിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ?
തേജസിന്റെ മുഖത്ത് ആദ്യമായി ദേഷ്യം പ്രകടമായത് കണ്ട് കാശിയുടെ കൂട്ടുകാർ ഞെട്ടലോട് അവൻ നോക്കി. കാശി അപ്പോഴൊരു കൂസലില്ലാതെ അടുത്ത് സിഗരറ്റ് വലിച്ച് പഫെടുത്തു. ക്ലാസ്സിലുണ്ടായിരുന്ന മദ്യം കുടിച്ചു.
നിങ്ങളൊന്നും ഒരിക്കലും നന്നാവില്ല.
ഇല്ല, എന്റെ അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ നന്നായിട്ടില്ല. പിന്നെയാ ഇന്നലെ കയറി വന്ന നീ, ഇറങ്ങിപ്പോടാ.
കാശി ചെയറിലേക്ക് ആഞ്ച വിട്ടി. തേജസ് കാശി ഇറങ്ങിയൊന്ന് കെട്ടിപ്പിടിച്ചു. പിന്നെ ഒന്നും മിണ്ടാതെ അവൻ മിഴികൾ തുടച്ചുകൊണ്ട് ഗ്യാരേജിൽ നിന്ന് പുറത്തേക്ക് നടന്നു. കാശിനാഥൻ തറഞ്ഞു നിന്ന് പോയി. അവൻ അകന്ന് പോയപ്പോൾ അറിയാതെ കാശിയുടെ കയ്യിൽ നിന്ന് സിഗരറ്റ് നിലത്തേക്ക് വീണു. കാശിനാഥൻ ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുമ്പോഴാണ് അവനെ ഓഫീസിലേക്ക് ഫാദർ വിളിക്കുന്നുണ്ടെന്ന് ഓഫീസ് സ്റ്റാഫ് വന്ന് പറഞ്ഞത്. കാശിനാഥൻ പ്രിൻസിപ്പൽ റൂമിലേക്ക് ചെല്ലുമ്പോൾ ആന്റണിയും സ്പോർട്സിൽ പങ്കെടുക്കുന്ന കുറച്ച് സ്റ്റുഡൻസും അവരുടെ മാതാപിതാക്കളും ഉണ്ടായിരുന്നു.
കാശിനാഥ് ഇരിക്കൂ,
ഫാദർ പറഞ്ഞതനുസരിച്ച് അവൻ ചെയറിലേക്കിരുന്നു. തേജസ് കാശിയുടെ ചെയറിനടുത്ത് നിന്നു.
സാർ എന്തിനാണ് വരാൻ പറഞ്ഞ്?
കാശി ഫാദറിനോട് ചോദിച്ചു. ലാലിന്റെ മുഖം കുനിച്ചുള്ള ഇരുത്തം അവന് വല്ലായ്മ തോന്നിച്ചിരുന്നു. ഫാദറിന്റെ അവസ്ഥയെ മറിച്ചായിരുന്നില്ല.
ഫാദർ,
അവൻ വീണ്ടും അദ്ദേഹത്തെ വിളിച്ചു.
കാശി, ഇവർക്കൊക്കെ ടി സി വേണമെന്നാ പറയുന്നു.
ഫാദർ പുറകിൽ നിൽക്കുന്ന കുട്ടികളെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു. കാശിനാഥൻ അവരെല്ലാം ഒന്നുകൂടെ നോക്കി. അത്ലറ്റിക്സിൽ വളരെ മികച്ച ഫോമിൽ നിൽക്കുന്ന കുട്ടികൾ, ഗെയിംസിലെ ക്യാപ്റ്റന്മാരും നന്നായി കളിക്കുന്ന കുട്ടികളുമാണ് അവരിൽ ഉണ്ടായിരുന്നത്. കാശിയാകെ തരിച്ചിരുന്നു പോയി.
സർ, പെട്ടെന്ന് ഇങ്ങനെ ടി സി വാങ്ങാൻ എന്താണ് ഇവിടെ പ്രശ്നം?
പ്രശ്നം താൻ തന്നെയാ. ഒരു കൊലയാളിയാണ് ഞങ്ങളുടെ കുട്ടികളെ കോച്ച് ചെയ്യുന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. പിന്നെ ഇവരിനി സ്പോർട്സിൽ പങ്കെടുപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഒന്നെങ്കിൽ പഠനം അല്ലെങ്കിൽ ടി സി, ഇതാണ് ഞങ്ങളുടെ പേരൻസിന്റെ തീരുമാനം.
കാശിയുടെ ജൂനിയർ ബീബിന്റെ അച്ഛൻ ഒരു പരിചയഭാവം കാശിയോട് കാണിക്കാതെ ദേഷ്യത്തോടെ പറഞ്ഞു. അയാളുടെ മുഖത്തെ ദേഷ്യം കണ്ട് കാശിക്ക് വിശ്വസിക്കാനായില്ല.
കാശി, തനിക്കെന്താണ് പറയാനുള്ളത്?
ഫാദർ ഒന്നും ഇണ്ടായിരിക്കുന്ന അവനോട് ചോദിച്ചു. കാശിനാഥൻ മുഖം തിരിച്ച് വിജയ് ഭാഗത്തിലിരിക്കുന്ന ആന്റണി നോക്കി. എന്നിട്ട് ഫാദറിനെ നോക്കി എഴുന്നേറ്റു.
ഫാദർ, ഞാനൊരു കൊലയാളിയല്ലാതെ ഇരുന്നിട്ടും അങ്ങനെ മുദ്രകുത്തപ്പെട്ടു. അതിനി മാറ്റാനാവില്ല. ഇത്രയും ദിവസം പ്രാക്ടീസ് ചെയ്യാൻ വന്ന ഒരു കുട്ടിയോട് പോലും ഞാൻ പഠിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല.
സ്പോർട്സിന് പ്രാധാന്യം കൊടുക്കുന്ന പോലെ തന്നെ പഠനത്തിനും പ്രാധാന്യം കൊടുക്കാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ.
ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഇത്രയും കഷ്ടപ്പെട്ടതിന്റെ ഫലം അത് നമുക്ക് കിട്ടേണ്ടേ സാർ. ജയിച്ചാൽ അതിൻ്റെ ഒരു ക്രെഡിറ്റ് എനിക്ക് വേണ്ട.
പക്ഷേ നാളെ ലോകം അറിയാൻ പോകുന്ന ഈ കുട്ടികളുടെ ഭാവി കളയരുത്.
വളരെയധികം ടാലൻ്റ് ഉള്ള കുട്ടികളാണ്. അവരുടെ സ്വപ്നങ്ങൾ തകർക്കരുത്. ഞങ്ങൾക്കൊന്നും നേടാൻ പറ്റിയില്ല. ഇവരെങ്കിലും ഭാവിയിൽ ഉയരങ്ങളിൽ നിൽക്കുന്ന കാണാനുള്ള കൊതി കൊണ്ടാണ്. ഈ ചാമ്പ്യൻഷിപ്പിലൂടെ നമ്മുടെ കോളേജിന്റെ പഴയ പേര് തിരിച്ചെടുത്തേ പറ്റൂ. പുച്ഛിക്കുന്നവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാനുള്ള നല്ലൊരു അവസരമല്ലേ സാർ?
കാശി ഫാദറിനെ നോക്കി പറഞ്ഞു നിർത്തി. പിന്നെ കുട്ടികളുടെ രക്ഷകർത്താക്കളെ നോക്കി.
നിങ്ങളെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കണം.
അവൻ പറഞ്ഞു, ഞങ്ങളുടെ മക്കളുടെ കാര്യം ഞങ്ങളാണ് തീരുമാനിക്കുന്നത്, അവരിനി പഠിച്ചാൽ മതി. അത്രയും പറഞ്ഞ് അവരെല്ലാവരും അവരവരുടെ കുട്ടികളുടെ കൂടെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. കാശിനാഥൻ തറഞ്ഞിന്നു പോയി.
എടാ കാശിനാഥ, നിന്റെ സ്പോർട്സ് നീയും വെറും തോൽവിയാണ്. പിള്ളേരെല്ലാം ഇനി ഓരോരുത്തരായി പോവും, നിന്റെ തോൽവി വീണ്ടും തുടങ്ങി.
ആന്റണി അട്ടഹസിച്ചു. കാശിനാഥൻ അയാളുടെ വയറ്റിലേക്ക് ആഞ്ഞു ചവിട്ടി.
നിന്റെ കളിയാണിതെന്ന് എനിക്ക് നന്നായിട്ടറിയാം, നിന്നെ കൊണ്ട് ആരാണ് ചെയ്യിച്ചെന്നും എനിക്കറിയാം.
തേജസ്സും ലാലും പിടിച്ചുവെച്ച കാശിനാഥൻ കുതിരിമാരി പുറത്തേക്ക് പോയി. കാശിനാഥൻ ഗ്രൗണ്ടിലെ പച്ചപ്പുള്ളിയിൽ ബോൾ തലക്കുവെച്ച് കണ്ണടച്ച് കിടക്കിയായിരുന്നു.
കാശി,
ലാൽ സാർ അവനെ തൊട്ടു വിളിച്ചു. കാശി മിഴികൾ തുറന്ന് എഴുന്നേറ്റിരുന്നു.
എന്താണ് സാർ ഇനി നമ്മൾ ചെയ്യുക? ഈ ടൈം വെച്ചാണ് നമുക്ക് ഇങ്ങനൊരു പണി കിട്ടിയത്. ആ അരുന്ധതി കുട്ടികളുടെ വീട്ടുകാർക്ക് നല്ല കാശിറക്കി കൊടുത്തിട്ടുണ്ടാവും, അവരുടെ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ്.
കാരണം ബിബിന്റെ അച്ഛനൊക്കെ എനിക്ക് അത്ര അറിയുന്ന മനുഷ്യനാണ്.
എപ്പോ കണ്ടാലും മോനെ എന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുന്ന മാഷാണ് അദ്ദേഹം. ആ പാവ എന്റെ മുഖത്ത് നോക്കി നിന്ന് വിളിച്ചു കേട്ടില്ലേ?
മാഷ് ഒരിക്കലും എന്നെ ഇങ്ങനെ വിളിക്കില്ല. ജയിലിൽ നിന്ന് വന്നിട്ട് അതേ സ്നേഹത്തോട് സംസാരിച്ച മാഷാണ്. കാശി ഗ്രൗണ്ടിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, സഞ്ജുവും ഗ്യാങ്ങും മുമ്പിലൂടെ പറഞ്ഞു പോന്ന് കേട്ട് അരിശമന്ദൻ അവരോട് വഴക്കായി. ലാൽ സാറും തേജസ്സും അവരെ പിടിച്ചു മാറ്റി. ദേഷ്യം തീരാതെ നിന്ന കാശി സിഗരറ്റ് വലിച്ചുകൊണ്ട് ബുള്ളറ്റ് എടുത്ത് വീട്ടിലേക്ക് പോയി. തേജസ്സും കാശിയുടെ പിന്നാലെ ബൈക്കിൽ വന്നിരുന്നു. അവനും കാശിയുടെ കൂടെ അകത്തേക്ക് പോയി. കാശിനാഥൻ വീട്ടിലെ സ്വീകരണ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അരുന്ധതി അവനെ കണ്ട് പൊട്ടിച്ചിരിച്ചു.
എന്താ ലോകതോൽവി കാശിനാഥൻ, ഇന്ന് നേരത്തെ കെട്ടിയെടുത്തേ?
അവർ പൊട്ടിച്ചിരിച്ചു.
ഒന്ന് നിർത്തുന്നുണ്ടോ?
ലക്ഷ്മി ഹാളിലേക്ക് വന്ന് അരുന്ധതിയോട് ദേഷ്യപ്പെട്ടു.
ഏടത്തി, നിങ്ങളുടെ മോൻ ദുരന്താണ്, തകർന്ന് തരിപ്പണായി നിൽക്കുന്ന കണ്ടില്ലേ?
അരുന്ധതി വീണ്ടും പൊട്ടിച്ചിരിച്ചു. അനന്തിന് അവരുടെ കൂടെ നിന്ന് ചിരിച്ചു. ശേഖരൻ ഒന്നുമിണ്ടായ സോഫയിൽ ഇരിക്കുകയാണ്.
കാശിനാഥൻ നോക്കട്ടെ, ലോക തോൽവിയെ.
അവന്റെ അടുത്തേക്ക് വന്ന അനന്തിന്റെ തലക്ക് കാശി സ്വന്തം തലകൊണ്ട് ശക്തിയായി അടിച്ചു. അനന്തൻ അലറി തലക്ക് പിടിച്ചു. സൂര്യയും ആദ്യം തേജസ്സും കാശിയെ പിടിച്ചു മാറ്റി. അവൻ കുതിരിക്കൊണ്ട് അനന്തനെ കലി അടങ്ങും വരെ തള്ളി. തേജസ് കാശിയെ വലിച്ചു മാറ്റി.
കാശി വേണ്ട, ഇങ്ങോട്ട് വാ. നീ ആരടാ എന്നെ വലിച്ചു മാറ്റാൻ? ഇറങ്ങിപ്പോടാ എന്റെ വീട്ടിൽ നിന്ന്. മേലാൽ നിന്നെ എന്റെ കൺമുമ്പിൽ കണ്ടുപോയത്.
കാശി കലിയടങ്ങാതെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ തേജിനോട് പൊട്ടിത്തെറിച്ചു. അവന്റെ വാക്കുകൾ കേട്ട് തേജസിന്റെ മുഖം വിളറി. തേജിന്റെ കണ്ണുകൾ നിറഞ്ഞു. കാശി മുകളിലേക്ക് പോയി.
തേജസ് മോനെ,
ലക്ഷ്മി അവൻ ഇറങ്ങിപ്പോന്ന് കണ്ട് വിളിച്ചു. അവൻ എല്ലാവരെയും നോക്കി മിഴികൾ തുടച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. ലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞു. തേജസിന്റെ ബൈക്ക് പടികടന്നു പോകുന്നത് കാശി റൂമിലെ ജനലിലൂടെ കണ്ടു. അവന്റെ വണ്ടി അകന്നപ്പോൾ കാശിയുടെ ഉള്ളൊന്നും പിടച്ചു.
തേജ,
കാശിയുടെ ചുണ്ടുകൾ അവന്റെ പേര് വിളിച്ചു പോയി. പിറ്റേന്ന് തന്നെ കാശിനാഥൻ അവന്റെ ഫ്ളാറ്റിൽ പോയെങ്കിലും അവൻ നാട്ടിൽ പോയിരുന്നു. കാശി അവിടെ തൊട്ടടുത്ത ഫ്ളാറ്റിലുള്ളവരോട് ചോദിച്ചെങ്കിലും അവർക്കാർക്കും അവനോട് സംസാരിക്കാറുണ്ടെങ്കിലും മറ്റൊന്നും അറിയില്ലായിരുന്നു. കോളേജിൽ അവനെ കാശിക്ക് വല്ലാതെ മിസ് ചെയ്യാൻ തുടങ്ങി. തേജസ് ആരോടും പറയാതെയാണ് പോയത്. ജാനി റസിയയെ കാശിയുടെ അടുത്തേക്ക് അവന്റെ വിഷമങ്ങൾ ചോദിച്ചറിയാൻ വിട്ടെങ്കിലും അവൻ റസിയോട് ചിരിക്കില്ലാതെ അവൾ ചോദിച്ചതിനൊന്നും മറുപടി പറഞ്ഞില്ല. അവളോട് എന്നല്ല, ആരോടും മിണ്ടാൻ കാശിക്ക് തോന്നിയില്ല. അവന്റെ മനസ്സിൽ ഇറങ്ങിപ്പോയ തേജസ് മാത്രമായിരുന്നു. ലാൽ സാറും ഫാദറും അവന്റെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചെങ്കിലും കിട്ടിയില്ല. അവൻ പോയതോടെ കാശിയുടെ വീട്ടിലുള്ളവർക്കും നല്ല വിഷമമുണ്ടായിരുന്നു. ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കാൻ തന്നെ കാശിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അവർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു തേജസ്സിനെ. ശേഖരനും അവസ്ഥ അതുതന്നെയായിരുന്നു. എല്ലാവരിലും പെട്ടെന്ന് സന്തോഷം പകരുന്ന വികൃതിയുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു അവൻ. അവന്റെ ഫോണിലേക്ക് കാശി ഒരുപാട് വിളിച്ചെങ്കിലും സ്വിച്ച് ഓഫായിരുന്നു. കാശി രാത്രി ഉറങ്ങാതെ ബാൽക്കണിയിലെ സോഫയിലിരുന്ന് ഫോണിലെ ഗ്യാലറിയിൽ തേജസ്സിന്റെ ഫോട്ടോയിലേക്ക് നോക്കി. ആ ഫോട്ടോയിൽ അവൻ തന്നെ ചുറ്റിപ്പിടിച്ചാണ് നിൽക്കുന്നത്. അന്ന് തന്നെ ചുറ്റിപ്പിടിക്കാൻ നിൽക്കുമ്പോൾ ഒരുപാട് താനവനെ തള്ളി മാറ്റിയിരുന്നു. ഫോട്ടോ എടുക്കാൻ നേരം വേഗം വന്ന് വീണ്ടും ചുറ്റിപ്പിടിച്ചു.
വികൃതി,
കാശി ആ ഫോട്ടോയിലേക്ക് നോക്കി ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. ആ പുഞ്ചിരി അതുപോലെ മായുകയും ചെയ്തു. അവൻ പോയതോർത്ത്,
നീ എവിടെയാണ് തേജ?
കാശി ഫോട്ടോയിലേക്ക് നോക്കി ചോദിച്ചു. കാശിനാഥന്റെ ജിപ്സി തന്റെ ഗേറ്റ് കടന്ന് വരുന്ന് നോക്കി നിൽക്കുകയായിരുന്നു സിറ്റൌട്ടിൽ നിൽക്കുന്ന ലാൽകുമാർ. കാശി വണ്ടി പോർച്ചിലേക്ക് കയറ്റി നിർത്തി ജിപ്സിയിൽ നിന്നിറങ്ങി.
എൽസമോ, ചായ എടുത്തോ, അവനിങ്ങ് എത്തി.
ലാൽകുമാറിന്റേത് ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. ഒരു 5 വയസ്സുള്ള കുഞ്ഞു മോളുമുണ്ട്, ഹയ. ലാലും കാശിയും ഒരുമിച്ച് അകത്തേക്ക് ചെല്ലുമ്പോൾ സ്റ്റെയർ ഇറങ്ങി വരികയാണ് തേജസ്സും ഹയയും. അവനെ കണ്ടതും ശ്വാസം നേരെ വീണ പോലെ കാശി ഒരു നിമിഷം നിന്നു. തേജസ് കാശിയെ നോക്കിയൊരു ചെറു പുഞ്ചിരി സമ്മാനിച്ചു. കാശി അവനെ കണ്ടതിന്റെ സമാധാനത്തിലായിരുന്നു.
രണ്ടാളും ഇരിക്ക്.
കാശിക്ക് എതിർവശമാണ് തേജസ് ഇരുന്നത്.
ലാൽ സാറും കാശിയും സംസാരിക്കുമ്പോഴും തേജസ് അതൊന്നും ശ്രദ്ധിക്കാതെ കയ്യിലുള്ള മാഗസീൻ മറിച്ചു നോക്കുകയാണ്. എൽസ വിളിച്ചപ്പോൾ ലാൽ അകത്തേക്ക് പോയി. ചായ കുടിക്കുമ്പോഴും രണ്ടാളും പരസ്പരം ഒന്നും മിണ്ടിയില്ല. നിശബ്ദത അവരിൽ നിറഞ്ഞു നിന്നു.
ഇവനെന്താ ഒന്ന് മിണ്ടിയാല്, അല്ലെങ്കിൽ റേഡിയോ ഓണാക്കിയ പോലെ കിടന്ന് സംസാരിക്കുന്ന കാണാലോ,
കാശി മനസ്സിൽ വിചാരിച്ചു.
ഓ, നമ്മളായിട്ട് സംസാരിച്ചിട്ട് ഇനി മുരടന് ദേഷ്യം വരണ്ട, നമ്മളൊന്നിനില്ലേ.
തേജസ് അവനെ ഒളി കണ്ടിട്ട് നോക്കി മനസ്സിൽ പറഞ്ഞു,
നീ എവിടെ പോയിരുന്നു?
കുറെ നേരത്തെ നിശബ്ദക്ക് വിരാമമിട്ട് കാശി ചോദിച്ചു.
കാശി വരെ ഒന്ന് പോയതാ.
എന്തേ? അവൻ കൃത്രിമ ഗൗരവത്തോട് പറഞ്ഞു.
ഓഹോ, അതുകൊണ്ടാവും വിളിച്ചിട്ട് എടുക്കായിരുന്നു.
ഇയാളെന്തിനാ എന്നെ വിളിക്കുന്നേ?
ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടിയാ നിന്നെ വിളിക്കുന്നത്.
അപ്പോഴും നിങ്ങൾക്ക് എന്നെ മിസ് ചെയ്തില്ല അല്ലേ?
എനിക്ക് മിസ് ചെയ്യാൻ നീ ആരടാ? എന്റെ കട്ട ചങ്കോ?
ഓ, നിങ്ങൾക്ക് അങ്ങനെയുള്ളവരെ മാത്രമേ മിസ് ചെയ്യുള്ളൂ അല്ലേ?
ആ അതെ.
പിന്നെന്തിനാ ഞാൻ പോയപ്പോ നിങ്ങൾ മൂഡ് ഓഫ് ആയിട്ട് നടന്ന്?
തേജസിന്റെ ചോദ്യത്തിന് മുമ്പിൽ കാശി മുഖം തിരിച്ചു.
തേജസ് അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. ഉള്ളിലുള്ള സ്നേഹം അവിടെ തന്നെ ഇരുന്നോട്ടെ, ഞാൻ ചേർത്ത് പിടിച്ചപ്പോ എനിക്കറിയാമത്. ഈ മുരടന്റെ കണ്ണിൽ അത് വ്യക്തവുമാണ്.
തേജസ് കാശിയുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു. അവൻ അകലാതെ നിന്നപ്പോൾ കാശി അവനെ കെട്ടിപ്പിടിച്ചു.
വീട്ടിലേക്ക് വരണം, ഞാനപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാണ്.
ഏയ്, അതൊന്നും സാരില്ല. ലാലിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചാണ് അവരിറങ്ങിയത്. കാശിനാഥൻ അവനെ നേരെ നാദേശത്തേക്ക് കൊണ്ടുപോയി. കാശി തേജസിനെ ഹാളിലേക്ക് കൊണ്ടുപോയി എല്ലാവരെയും വിളിച്ചു.
തേജസ് മോനെ!
ലക്ഷ്മി അവനെ കണ്ടതും തേജസ് അമ്മയെ പോയി കെട്ടിപ്പിടിച്ചു.
എവിടെ പോയിരുന്നടാ നീ?
എങ്ങോട്ടും പോയില്ല എന്റെ ലച്ചി, അമ്മയുടെ കവിളിൽ പിടിച്ച് തേജസ് പറഞ്ഞു. എല്ലാവരും ഹാളിലേക്ക് വന്നതോടുകൂടി അവനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ തേജസ് പഴയ പോലെ ഉഷാറായി. കാശി അവന്റെ റൂമിലേക്കും പോയി.
എന്റെ കുട്ടീനെ നീ ഉപദ്രവിക്കുവല്ലേ?
തേജസിന്റെ ചെവി പിരിച്ചുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു.
അമ്മയുടെ മോനെ ചൂടാക്കാൻ നല്ല രസമാ. അപ്പൊ ചുമ്മാ ഒന്ന് ദേഷ്യം പിടിപ്പിക്കുന്നതാണ് എന്റെ ലക്ഷ്മിക്കുട്ടിയെ.
കയ്യിലുള്ള ഓറഞ്ചിൽ നമുക്ക് ഒരല്ലി വായിൽ വെച്ചുകൊടുന്നു തേജസ് പറഞ്ഞു.
എല്ലാം ഞാൻ സഹിക്കും, എന്റെ കൊച്ചു വേദനിക്കുന്നത് എനിക്ക് സഹിക്കില്ല കുട്ടിയെ.
ഭഗവാൻ എല്ലാം ശരിയാക്കി തന്നാ മതിയായിരുന്നു. തേജസ് ഓറഞ്ചിന്റെ അല്ലി അമ്മയുടെ കണ്ണിലേക്ക് പീച്ചി.
ആ, നിനക്ക് കള്ളക്കണ്ണന്റെ വികൃതിയാ.
അപ്പോ അമ്മയുടെ മോ ഹനുമാനാണോ? കാശി അത് കേട്ടുകൊണ്ടാണ് ഡ്രസ്സ് മാറ്റി ഡൈനിങ് ഹാളിലേക്ക് വന്നത്.
അമ്മ, കുറച്ച് വെള്ളം.
അത് പറഞ്ഞ് കാശി അടുക്കളയിലേക്ക് പോയി. തേജസ് അപ്പുവിനെ എടുത്ത് കാശിയുടെയും അമ്മയുടെയും കൂടെ പോയി. കാശി അമ്മയോട് സംസാരിച്ച് വെള്ളം കുടിക്കുകയായിരുന്നു. തേജസ് ഒട്ടും താമസിക്കാതെ കാശിയുടെ കണ്ണിലേക്ക് ഓറഞ്ച് തൊലിയിലെ നീര് പീച്ചി. കാശി കണ്ണു തിരുമ്പി തുറന്നപ്പോഴേക്കും അവൻ അപ്പുവിനെയും കൊണ്ട് ഓടിപ്പോയിരുന്നു.
ഇവന് ഒരു പേര് ലൂസാണ് അമ്മേ, എന്തൊരു വികൃതിയാണിത്, ഹോ സഹിക്കാൻ പറ്റില്ല.
കാശി അവൻ പോകുന്നു നോക്കി പറഞ്ഞു നിൽക്കുന്ന കണ്ട് അമ്മ ചിരിച്ചു. പിറ്റേ ദിവസം രാവിലെ കാശിനാഥൻ തേജസിന്റെ നേരെ കോളേജ് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി. കാശി വണ്ടിയിൽ നിന്നിറങ്ങി ഗ്രൗണ്ടിലേക്ക് നോക്കി കൈകൾ പിണച്ചുകെട്ടി നിന്നു.
എന്തിനാ ഇങ്ങോട്ട് വന്നേ? തേജസ് ഈ ഗ്രൗണ്ട് എനിക്ക് വെറും ഒരു ഗ്രൗണ്ടല്ല, എന്റെ വിജയങ്ങൾക്ക് ഒരുപാട് തവണ സാക്ഷ്യം വഹിച്ച മണ്ണാണിത്. ഇപ്പൊ എനിക്ക് മുമ്പിൽ ഒരു കറുത്ത മറ വന്ന് നിൽക്കുകയാണ്, എനിക്കതിനെ മറികടക്കണം. ജീവിതത്തിൽ ഞാൻ തോൽക്കുമ്പോഴെല്ലാത്തിനും എനിക്ക് ധൈര്യം തന്നത് എന്റെ ഈ ടാറ്റു ആണ്. കാരണം ഞാൻ പൂർണ്ണമാവുന്നത് ഈ ടാറ്റുവിലൂടെയാണ്. ഞാനിപ്പോ തരിപ്പണായി എന്ന് പറഞ്ഞവരുടെ മുമ്പിലൂടെ എനിക്ക് വിജയത്തിലേക്ക് കുതിക്കണം. എന്റെ മുമ്പിൽ ഇപ്പോഴുള്ളത് ഉറച്ച ലക്ഷ്യങ്ങളാണ്. നമ്മൾ ജയിക്കണം, നമ്മുടെ കുട്ടികൾ ഉയരങ്ങൾ കീഴടക്കണം, നമ്മുടെ കോളേജിന്റെ ഗതി മാറ്റിമറിക്കാൻ, പഴയ പ്രൗഢി നിലനിർത്താൻ നമുക്ക് ചാമ്പ്യൻഷിപ്പ് നേടിയേ പറ്റൂ.
കാശി തേജസിനെ നോക്കി. നമ്മളിനി എങ്ങനെ മുമ്പോട്ട് പോകും കാശി? 15 കുട്ടികളാണ് ഇപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു പോയത്. 10 പേര് അത്ലറ്റിക്സ്, ബാക്കി 5 പേര് ഗെയിംസ്.
അതെ, ആ ഒഴിവ് നമ്മൾ നികത്തണം.
അതെങ്ങനെ കഴിയും കാശി?
സാർ, അവരോട് വരാൻ പറയൂ.
കാശിനാഥൻ ലാലിന് ഫോൺ വിളിച്ചുകൊണ്ട് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ഗ്രൗണ്ടിലേക്ക് ഓടി വരുന്ന കുട്ടികളെ കണ്ട് തേജസ് ഞെട്ടിപ്പോയി.
ഇവരൊക്കെ എങ്ങനെ തിരിച്ചു വന്നു?
തേജസ് ഞെട്ടിലൂടെ ജിപ്സിയുടെ മുകളിൽ കയറിയിരിക്കുന്ന കാശിനാഥനെ നോക്കിക്കൊണ്ട് ചോദിച്ചു.
ഞാനായിട്ട് ആരെയും വിളിക്കാൻ പോയില്ല തേജസ്, കുട്ടികൾ അവരുടെ സ്വന്തം തീരുമാനത്തിലാണ് തിരിച്ചു വന്നിരിക്കുന്നത്.
അപ്പൊ അവരുടെ പാരന്റ്സ്?
ഇപ്പോഴും എതിർപ്പിലാണ്. ബിബിൻ ഇവർ ഇന്നലെ എന്റെ അടുത്ത് വന്ന് വിവരം അറിയിച്ചു.
മുമ്പിൽ നിരന്നു നിൽക്കുന്ന കുട്ടികളെ നോക്കി കൈകൾ പിണച്ചുകെട്ടി കാശിനാഥൻ പറഞ്ഞു.
എന്നാലും അഞ്ചാളുടെ കുറവുണ്ടല്ലോ.
യെസ്, ഗെയിംസിലുള്ളവരാണ് അവർ 5 പേർ.
അവർ വരുന്നില്ലെന്നാണ് ബിബിൻ പറഞ്ഞ്.
സോ, വരുന്നില്ലെന്ന് പറഞ്ഞവരെ നമ്മൾ വിളിക്കുന്നില്ല.
പിന്നെ എന്തു ചെയ്യും കാശി?
എല്ലാത്തിനും ഞാൻ വഴി കണ്ടിട്ടുണ്ട്.
കാശിനാഥൻ ഒരു നിമിഷം മിഴികൾ അടച്ചിരുന്നു. എന്നിട്ട് നിരയായി നിൽക്കുന്ന കുട്ടികളെ നോക്കി.
ഇനി 5 പേരെ കിട്ടിയില്ലെന്നോർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട, അവരെ ഞാൻ കണ്ടുപിടിച്ചോളാം. ഇപ്പൊ എല്ലാവരും വിജയം മാത്രം മനസ്സിൽ കണ്ട് മുന്നേറാൻ ഒരുങ്ങുക.
നിങ്ങളെ എല്ലാവരും അഭിമാനത്തോടെ നോക്കുന്ന ദിവസം അതിനുവേണ്ടി പരിശ്രമിക്കുക. സ്വന്തം തീരുമാനത്തിലാണ് നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ തിരിച്ച് വീട്ടുകാരടുത്തേക്ക് പോകുമ്പോൾ ജയിച്ചു എന്ന് പറയാൻ കഴിയണം. അവരുടെ പ്രാർത്ഥന എപ്പോഴും കൂടെ കാണും. ഇപ്പോഴുള്ള എതിർപ്പിൽ ആരും വിഷമിക്കണ്ട. ഇത് നിങ്ങളുടെ കോളേജാണ്. ഇവിടെ വിജയം കൊണ്ടുവരേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. എല്ലാവരും നന്നായി പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ പഠിക്കുകയും ചെയ്യുക. ആരും പഠനത്തിൽ ഉഴപ്പരുത്. ഓക്കെ
ഓക്കെ സാർ,
അവർ ഒരുമിച്ച് പറഞ്ഞു. അവർ പ്രാക്ടീസ് ചെയ്യാൻ പോയപ്പോൾ തേജസ് കാശിയെ നോക്കി. കാശിയുടെ കണ്ണിൽ വിജയം നേടാനുള്ള അടങ്ങാത്ത ആവേശം നിറയുന്ന തേജസിന് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ജാനിക നീല നിറത്തിലുള്ള ദാവണിയെടുത്ത് സുന്ദരിയായി റസിയുടെ വീട്ടിലേക്ക് സച്ചിയും കൊണ്ട് ചെന്നു. അവർ ചെല്ലുമ്പോൾ റസിക്കും ഗീതക്കും കാശി മൈലാഞ്ചിട്ട് കൊടുക്കുകയായിരുന്നു. ചേച്ചി നോക്കി, എന്ത് രസാണെന്നോ കാശിയുടെ മൈലാഞ്ചിട്ട് തന്ന്. റസിയ മൈലാഞ്ചിയുടെ കൈകൾ അവൾക്ക് കാണിച്ചു കൊടുത്തു. ഗീതയുടെ കയ്യിൽ കാശി മൈലാഞ്ചിട്ട് കൊടുക്കുകയായിരുന്നു. ജാനി ഗീതയുടെ അടുത്തിരുന്ന് അവളെ ചുറ്റിപ്പിടിച്ച് കാശിയെ നോക്കിയിരുന്നു. അവൾ സുന്ദരിയായി ഒരുങ്ങി വന്നത് കാശി അവിടെയുള്ളതുകൊണ്ടായിരുന്നു. നോക്കിയ ജാനി, എന്ത് രസാണെന്നോ. കാശി, ഇത് കഴിഞ്ഞ് ജാനിക്കൊന്ന് ഇട്ടു കൊടുക്കണം കേട്ടോ. ഏടത്തിക്ക് ഈ കയ്യിലിടണോ വേണ്ടയോ? കാശി ഗൗരവത്തോടെ ചോദിച്ചു. ഇടണം, എന്നാ മിണ്ടാതിരിക്ക. സിദ്ധാർത്ഥന്റെ ജാനിയക്ക് അവൻ ഇട്ടു കൊടുത്തോളൂ, അല്ലാതെ അത് ഞാൻ ഏറ്റെടുക്കേണ്ട കാര്യമൊന്നുമില്ല. പൊന്നു ചേച്ചി, എനിക്ക് വേണ്ട മൈലാഞ്ചി, നിന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് വേണമെന്ന്. ജാനി കാശിക്കുള്ള മറുപടി ഗീതക്ക് കൊടുത്തു. എന്റെ അമ്മോ, സോറി, ഞാൻ ചുമ്മാ പറഞ്ഞ സഹോദരി സഹോദര. അപ്പോഴാണ് ആര്യയും ശ്രീയും അങ്ങോട്ടേക്ക് വന്നത്. ആര്യ കാശിയുടെ അടുത്തേക്ക് വന്നിരിക്കാൻ നോക്കിയതും സച്ചി കാശിയുടെ അടുത്തേക്ക് വേഗം പോയിരുന്നു. തൊട്ടപ്പുറത്ത് റസിയും ഇരുന്നു. അവന്റെ അരികിൽ ഇരിക്കാൻ കഴിയാത്തതിൽ ആര്യ ദേഷ്യം കൊണ്ട് പല്ലിറുമി. ജാനിയുടെ ഒരു കയ്യിൽ സച്ചി മൈലാഞ്ചിട്ട് കൊടുക്കാൻ തുടങ്ങി. കാശിയേട്ടാ, ഇനി എന്റെ കയ്യിലിട്ട് തരണം കേട്ടോ. ആര്യ കട്ടിലിനറ്റത്തിരിക്കുന്ന അവന്റെ പുറകിൽ പോയി കഴുത്തിലൂടെ കൈ ചുറ്റി തോളിൽ തലയായിച്ചുകൊണ്ട് കൊഞ്ചലോടെ പറഞ്ഞു. കാശിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവളുടെ കൊഞ്ചലോടെയുള്ള പെരുമാറ്റം ആർക്കും പിടിച്ചില്ല. സ്ത്രീക്ക് പോലും കാശിയുടെ മുഖത്തേക്ക് ആര്യ നോക്കുന്ന കണ്ടപ്പോൾ അറപ്പ് തോന്നി. അവന്റെ ചുണ്ടിലേക്കായിരുന്നു ആര്യയുടെ നോട്ടം മുഴുവൻ. ആര്യയുടെ ആ നോട്ടം കണ്ട് മിഴികൾ നിറയുന്ന ജാനിയെ കണ്ടപ്പോൾ സ്ത്രീക്ക് സഹിച്ചില്ല. ആര്യ ചേച്ചി, സ്ത്രീയുടെ ശബ്ദമുയർന്നു. എല്ലാവരും ഞെട്ടലോട് അവൾ നോക്കി. എന്താ സ്ത്രീ? മുഖം ചുവന്ന ദേഷ്യത്തോട് അവൾ നോക്കുന്ന സ്ത്രീയോട് പേടിയോട് ആര്യ ചോദിച്ചു. എന്റെ ഏട്ടന്റെ അടുത്ത് മാറിക്ക്. മാറി നിൽക്കാനോ? നിന്റെ ഏട്ടൻ എന്റെ അല്ലേ? കാശിയുടെ മുടിയിൽ തലോടി ആര്യ അവന്റെ കൈത്തിൽ കൈച്ചുറ്റി തോളിൽ തലവെച്ചു. മാറി നിൽക്ക് ഇങ്ങോട്ട്, ഇങ്ങനെ നിൽക്കാൻ ചേച്ചിയേട്ടനെ കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. മാറിക്ക്. ആര്യക്ക് ദേഷ്യ അപമാനം സഹിക്കാനായില്ല. എന്നാലും അവൾ കാശിയെ നിറഞ്ഞ മിഴിയോടെ നോക്കി കള്ളക്കരച്ചിൽ തുടങ്ങി. ഇങ്ങോട്ട് മാറിയിക്കാൻ. ആര്യയുടെ കള്ളക്കണ്ണീനെ അവഗണിച്ച് സ്ത്രീ അവളെ കൈ വലിച്ചു മാറ്റി. ജാനിയുടെ നിറഞ്ഞ മിഴികൾ മാത്രമായിരുന്നു സ്ത്രീയുടെ മനസ്സിൽ. എന്ത് വിഷമവും സ്ത്രീയുടെ റൂമിൽ വന്ന് ജാനി കരഞ്ഞിരുത്തിരുന്നു കൊണ്ട് സ്ത്രീക്ക് ജാനി കരയുന്ന സഹിക്കാൻ കഴിയില്ലായിരുന്നു. സ്ത്രീ കാശിയുടെ ഇരുതോളിലും പിടിച്ചു നിന്നു. എന്നാ മോളെ നീ കാണിച്ച്? നിന്റെ അടുത്തി ആവേണ്ട അവളല്ലേ നമ്മുടെ ആര്യ. ജാനി ആര്യയെ ചേർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ അടുത്തിയോ? എന്റെ ഏട്ടൻ ആര്യ വിവാഹം ചെയ്തെന്ന് ഞാൻ തീരുമാനിക്കും. ആര്യ ചേച്ചി ആ സ്ഥാനത്ത് ഞാൻ കണ്ടിട്ട് പോലുമില്ല. ആര്യ കള്ളക്കരച്ചിലോട് അവിടുന്ന് ഓടി. ജാനി ചേച്ചി ഇങ്ങോട്ട് വന്നേ, അത് കുറച്ച് കഴിയുമ്പോൾ കരച്ചിൽ നിർത്തി പോന്നോളൂ. സ്ത്രീ ആര്യയുടെ പുറകെ പോകാൻ നിന്ന് ജാനി ചേർത്ത് പിടിച്ച് ബെഡിൽ കാശിയുടെ മുമ്പിലിരുത്തി. ഏട്ടാ, ജാനി ചേച്ചിയുടെ ഒരു കയ്യിൽ മൈലാഞ്ചി സച്ചിട്ട് കൊടുത്തു, മറു കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുത്തേ.
എനിക്കൊന്നും വയ്യ.
കാശി ആയി നിൽക്കാൻ നിന്നോ സ്ത്രീ അവനെ പിടിച്ചിരുത്തി. ഞാൻ ഏട്ടന്റെ ചുന്തരിമോളാണെങ്കിൽ ഇട്ടുകൊടുത്തേ.
നീ എന്റെ ചുന്തരിമോളാണെന്ന് തെളിയിക്കാൻ ഞാനെന്തിനാ അവളുടെ കയ്യിൽ ഇട്ടു കൊടുക്കേണ്ട കാര്യം?
വേണ്ട, ഇട്ടു കൊടുക്കണ്ട. പക്ഷേ ഈ സ്ത്രീമോളിൽ നിന്ന് മുതൽ ഒരു തുള്ളി വെള്ളം കുടിക്കില്ല. നിനക്ക് എന്താ സ്ത്രീ പറ്റിയത്? എനിക്ക് ഇയാൾ മൈലാഞ്ചി ഇട്ട് തരണ്ട. ജാനി എഴുന്നേൽക്കാൻ നിന്നതും ഗീത അവളെ പിടിച്ചിരുത്തി. ജാനിയുടെ കൈ അവർ നേരെ ഗീത പിടിച്ചു കൊടുത്തു.
എനിക്ക് പറ്റില്ല,
എനിക്ക് ഇയാൾ ഇട്ട് തരണ്ട.
കണ്ടോ, അവൾ പറഞ്ഞു കേട്ടോ. ഞാനൊന്ന് എഴുന്നേറ്റ് പോട്ടെ. ആരാണെന്ന് വെച്ചാൽ ഈ മൂദേവിക്ക് ഇട്ടുകൊടുത്തോ.
എന്താ മക്കളെ ഇവിടെ ഒരു വയക്ക്?
ഫാത്തിമാരുടെ അടുത്തേക്ക് വന്നു. നോക്കൂമ്മ, ഈ കാശിക്ക് വാശി പിടിക്കുന്നു.
എന്തിനാ മോനെ?
ഏയ്, ഒന്നിനുള്ളമ്മ.
കാശിനാഥൻ മനസ്സിലാ മനസ്സോടെ ജാനിയുടെ കൈ പിടിച്ചു. അവൻ കയ്യിൽ പിടിച്ചപ്പോൾ അവൾക്ക് കുളിരോടെ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. അതുപോലെ നെറ്റിയിലും കഴുത്തിലും വിയർപ്പ് തുള്ളികൾ പൊടിയുകയും ചെയ്തു. സച്ചി ഫാൻ മെല്ലെ ഓണാക്കി. ജാനിയുടെ മുടിയഴകൾ കാറ്റിൽ ഉലിയാൻ തുടങ്ങി. അവരുടെ അരികിൽ നിന്ന് ഓരോരുത്തരായി പോവാൻ തുടങ്ങി. കാശി അവളുടെ കൈ അവന്റെ മടിയിലേക്ക് വെച്ചു. ട്യൂബിൽ നിന്ന് മൈലാഞ്ചി കയ്യിൽ പതിഞ്ഞപ്പോൾ ജാനിക മുഖമുയർത്തി അവനെ നോക്കിയതും കാശി മുഖമുയർത്തിയതും ഒരുമിച്ചായിരുന്നു. അവർ ചുറ്റി നോക്കിയപ്പോൾ ആരുമില്ല. ഇവരൊക്കെ എവിടെ പോയി? കാശി ചുറ്റി നോക്കി.
ഉമ്മ, അവരൊക്കെ എവിടെ?
റൂമിലേക്ക് വന്ന ഫാത്തിമയോട് അവൻ ചോദിച്ചു. അറിയൂല, ഞാൻ അടുക്കളയിലേക്ക് പോയി. എല്ലാവരും എവിടെ പോയി?
ഉമ്മ അവർക്കരികിൽ പോയിരുന്നു.
മോനെ ബെക്ക് ഇട്ടുകൊടുക്ക്, നല്ല മുഞ്ചുള്ള കയ്യാണ് മോളുടെ. അവർ ജാനിയുടെ മുടിയിൽ തലോടി പറഞ്ഞു. ജാനിയുടെ മുടിയിടകൾ മൈലാഞ്ചിയിലേക്ക് തട്ടിക്കൊണ്ടിരുന്നു.
ഉമ്മ, ഈ മുടിയൊന്ന് കെട്ടിവെച്ചുകൊടുക്കോ, ഇങ്ങോട്ട് പാറി വരുന്നു,
കാശി പറഞ്ഞു. അപ്പോഴേക്കും പുറത്തുനിന്ന് ആരോ വിളിച്ചു,
മോൻ കെട്ടിക്കൊടുക്ക്, നമ്മളിപ്പോ വരാം. തലവീതി അല്ലാണ്ടെന്ന് പറയാൻ,
കാശി സ്വയം പഴിച്ചുകൊണ്ട് ജാനിയെ നോക്കി. ഇയാൾ ശരിയാക്കി തരണ്ട, ഞാൻ ശരിയാക്കിക്കോളാം.
എന്നിട്ട് വേണം ഇതൊക്കെ കേടുവന്നിട്ട് ഞാൻ തോന്നി പോലെ മൈലാഞ്ഞിട്ടെന്ന് പറഞ്ഞ് നിനക്ക് ഉമ്മയോട് പറയാൻ.
കാശി അവളുടെ ഇരുതോളിലും കിടക്കുന്ന നീളമുടി പിന്നിലേക്ക് ഇട്ടുകൊടുത്തു. അവന്റെ ശ്വാസം മുഖത്ത് പതിഞ്ഞപ്പോൾ ജാനി മിഴികൾ അടച്ചു.
ഇരുന്ന് ഉറക്കം തൂങ്ങാതെ കണ്ണു തുറന്നിരിക്കണി മൂദേവി,
താ പോട മൊരടൻ കാലനാഥ.
നിനക്ക് നിന്റെ സിദ്ധാർത്ഥം തന്നെയാ നല്ലത്, എനിക്ക് വേറെ പണിയുണ്ട്.
കാശിനാഥൻ ട്യൂബ് ബെഡിലേക്ക് ഇട്ടുകൊണ്ട് എഴുന്നേറ്റ് പോകാനൊരുങ്ങി.
മോനെ ദാ ഇത് കഴിച്ച രണ്ടാളും.
ഉമ്മ രണ്ടു പാത്രത്തിൽ അവർക്ക് ഗുലാബിജാം കൊടുന്നു കൊടുത്തു.
വേണ്ട ഉമ്മ, ഞാൻ പോവാണ്, എനിക്ക് കുറച്ച് തിരക്കുണ്ട്.
എന്ത് തിരക്ക്, ഓളെ കഞ്ചിലി കുറച്ചുകൂടെ ഇടാനുണ്ടല്ലോ, അത് ഇട്ടു കൊടുക്കും മോനെ.
അവൾക്കത് മതിയെന്ന്?
പറ്റില്ല, ചുന്തിരി മോളാണ് അവള്, ഉമ്മാന്റെ മൊഞ്ചത്തി കുട്ടി, കയ്യിൽ നിറയെ ഇടണം, ഇവിടെ ഇരിക്കും മോളെ. മോനെ ഈ ഇട്ടു കൊടുത്തേ. അവർ വീണ്ടും കാശിയും ജാനിയും പിടിച്ചിരുത്തി. മോളെ ഓന്റെ ബായിലേക്ക് ഗുലാബി കോരിക്കൊടുക്ക്, ഉമ്മ പറഞ്ഞു കേട്ട് ജാനി കാശി നോക്കി. അവന്റെ മുഖം അത് കേട്ട് ദേഷ്യം കൊണ്ട് മുറുകിയിരിക്കുന്നു. എനിക്ക് വയ്യുമ്മ, ആഗ്രഹമുണ്ടെങ്കിലും കാശിയുടെ മുഖം കണ്ട് അവൾ പറഞ്ഞു.
ഓ മൈലാഞ്ചിടുമ്പോ എങ്ങനെ കഴിക്കാനാ, മോള് കോരിക്കെടുത്താ മതി.
ഫാത്തിമ പറഞ്ഞു.
ഞാൻ കഴിച്ചോളാം ഉമ്മ,
കാശി പറഞ്ഞു. വേണ്ട, മോള് തന്നോളൂ, ഈ മൈലാഞ്ചിടും മോനെ,
ഉമ്മ അവനോട് പറഞ്ഞു.
അവർ കാണാതെ വാതിലിന് മറവിൽ നിൽക്കുന്ന ഗീതയോടും കൂട്ടരോടും കണ്ണിറുക്കി ചിരിച്ചു. ജാനിയുടെ ഒരു കയ്യിലെ മൈലാഞ്ചിട്ട് തുണിഞ്ഞതുകൊണ്ട് അവൾ സ്പൂണിൽ ഗുലാബി എടുത്ത് അവൻ നേരെ നീട്ടി.
കൈക്ക് മോനെ,
ഫാത്തിമ നിർബന്ധിച്ചു. കാശി അരിശം വന്ന് ട്യൂബിൽ കൈഞ്ഞരിച്ച് മൈലാഞ്ചി ഇട്ടു.
ജി കൈക്ക് മോനെ,
ഉമ്മ വീണ്ടും പറഞ്ഞു. കാശി പതിയെ വാതുറന്ന് ഗുലാബി കഴിച്ചു. റസിയ ടിവിയിലെ പാട്ട് സൗണ്ട് കൂട്ടിവെച്ചു. മനോഹരമായൊരു പ്രണയഗാനം. ജാനിയുടെ മിഴിൽ അവനോടുള്ള പ്രണയം നിറഞ്ഞ് ആനന്ദക്കണ്ണീരായി തുളുമ്പി.